ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودر انجلي شيخ الإسلام ابن تيمية رحمه الله يرديا العقيدة الواسطية على نمال بارتشوير ندي إذن أوسان باغت أول سنة تندى بشاس انجلو അവരുടെ അടിത്തറകളുമെല്ലാം വിശദീകരിച്ച ശേഷം അവരുടെ സ്വഭാവമര്യാദകൾ വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഷൈഖുൽ ഇസ്ലാം റഹിമഹുള്ള പറയുന്നു, അഹ്ലു സുന്നത്ത് അവർ കൽപ്പിക്കുന്നു ബിബിറിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും, വസ്ലത്തിൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും, വഹുസ്നിൽ ജിവാർ അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറാനും, والإحسان إلى اليتامى والمساكين وابن السبيل. هذا നമുക്ക് ഇനി വായിക്കാൻ ഉള്ളത്. والإحسان إلى اليتامى والمساكين وابن السبيل. والإحسان إحسان നന്മ ചെയ്യാൻ അവർ കൽപ്പിക്കുന്നു, അവർ നന്മ ചെയ്യുന്നു, നന്മ ചെയ്യാൻ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു. ആർക്കാണ്? ഇലൽ യതാമ, ആദ്യം പറഞ്ഞത് യതീമുകൾക്ക്. യതീമുകൾ എന്നാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവ് മരിച്ചവർക്കാണ് യതീമുകൾ എന്ന് പറയുന്നത്. ആൺകുട്ടിയോ പെൺകുട്ടിയോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടിയുടെ ഒപ്പം മരിച്ചാലാണ് അതിന് ആ കുട്ടിക്ക് യതീം എന്ന് പറയുക. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ യതീം എന്ന് പറയുകയില്ല. വലിയ ആള് എന്താവില്ല, ഞാൻ യതീമാണെന്ന് പറയുന്നത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, അല്ല വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും യതീമിന്റെ കാഫിലും യതീമിന്റെ യതീമിനെ സംരക്ഷിക്കുന്ന ആളും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും, ഇത്ര അടുത്തായിരിക്കും. കാരണം അവരുടെ കൽബ് മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ ഉപ്പമാർ അവരെ കൂട്ടിപ്പോകുന്നതും അവർക്ക് ചെയ്തു കൊടുക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ കണ്ട് അതില്ലല്ലോ എന്ന് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന മക്കളാണ്. അതോടെ അവർക്ക് നന്മ ചെയ്യുക എന്നത് വളരെ ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വയുത്ഈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമ വഅസീറ, ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ അവരത് മിസ്കീനിനും സാധുക്കൾക്കും യതീമിനും അസീറൻ തടവുകാരായ ആളുകൾക്കുമെല്ലാം കൊടുക്കുന്നു. ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു, അതാണ് യതീം. അവർക്ക് ഖൈർ ചെയ്യൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. വൽ മസാക്കീൻ, മസാക്കീൻ എന്നാൽ മിസ്കീനിന്റെ ബഹുവചനമാണ് മസാക്കീൻ. മിസ്കീൻ എന്നത് അല്ലദി അസ്കനഹുൽ ഫഖ്റു, അതാണ് മിസ്കീൻ. അല്ലദി അസ്കനഹു അൽ ഫഖ്റു, ദാരിദ്ര്യമയാളെ തളർത്തിയിരിക്കുന്നു, ദാരിദ്ര്യം അയാളെ എന്താണ് ചവിട്ടി നരിച്ചിരിക്കുന്നു, അവളെ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു, അതാണ് മിസ്കീൻ. മിസ്കീൻ സക്കാത്തിന്റെ അവകാശികളിൽ ഒരു കൂട്ടരാണ് മസാക്കീൻ. അവരുടെ പ്രത്യേകത, അവർ ചിലപ്പോൾ ജനങ്ങളോട് ചോദിച്ചു കൊള്ളണം എന്നില്ല, ജനങ്ങളോട് ചോദിച്ചു കൊള്ളണം എന്നില്ല, അവർ ജനങ്ങളോട് ചോദിക്കുകയില്ല. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനൽ തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ, അവരെ കുറിച്ച് അറിയാത്ത ആളുകൾ അവരെ കണ്ടാൽ വിചാരിക്കും പണക്കാരാണെന്ന്, ആവശ്യത്തിനൊക്കെ കയ്യിലുള്ളവരാണ്. എന്നാൽ മിനൽ തഅഫുഫ്, അവരുടെ തഅഫുഫ് കാരണത്താൽ, തഅഫുഫ് എന്നാൽ വളരെ നല്ല സ്വഭാവമാണത്, അവന്റെ കയ്യിലുള്ളത് മതി എന്ന് വിചാരിക്കുക, ജനങ്ങളോട് ബുദ്ധിമുട്ട് പറയാതെ ചോദിക്കാതെ ജീവിക്കാതാണ് തഅഫുഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഇഫ യുഇഫഹുല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരെങ്കിലും ഇഫത്ത് കാണിച്ചാൽ, ജനങ്ങളോട് ചോദിക്കാതെ നടന്നാൽ അല്ലാഹു ജനങ്ങളോട് ചോദിക്കാതിരിക്കാൻ അവന് തൗഫീഖ് കൊടുക്കും, ജനങ്ങളോട് ചോദിക്കാതെ നിന്ന് ജീവിക്കാൻ അല്ലാഹു അവന് തൗഫീഖ് നൽകും. യുഗ്നിഹില്ല, ആരെങ്കിലും സമ്പന്നത നടിച്ചാൽ, സമ്പന്നത നടിക്കാറ ഇങ്ങനെ ഫഹ്ർ കാണിച്ചു നടക്കാന്നല്ല, അവനവന് വേണ്ടത് അവനവന്റെ കയ്യിലുണ്ട് എന്ന നിലക്ക് ജീവിച്ചാൽ, ആളുകളോട് ദാരിദ്ര്യം പറയുകയോ സൂചിപ്പിക്കുകയോ ചെയ്യാതെ, പറയണമെന്നില്ല, ചില ആളുകൾ സൂചിപ്പിക്കും, അതൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം തന്റെ ബുദ്ധിമുട്ട് ഇറക്കി വെച്ച് ജീവിക്കുന്നവനാരോ, യുഗ്നിഹില്ല, അള്ളാഹു അവന് ഗിന നൽകും, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ധന്യത നൽകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുകയുണ്ടായി, മജ്മൂഉ ഫതാവയിൽ കാണാം, നീ ഒരു മനുഷ്യനോട് ഒരു തുള്ളി വെള്ളത്തിനാണ് ആവശ്യപ്പെട്ടതെങ്കിലും ആ കദറിൽ നീ അവന്റെ താഴെയായി, അത്രയും അളവിൽ നീ അവന്റെ താഴെയായി. തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചാണ്, ശരി, എങ്കിലും അത്രയും അളവ് നീ അവന്റെ താഴെയായിട്ടുണ്ട്. വലുത് ചോദിക്കുന്നേന, ആവശ്യങ്ങൾ ഏറുന്നേന നീ അവന് മുന്നിൽ താഴുന്നു. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഇത് അള്ളാഹു ദുനിയാവിൽ ഏർപ്പെടുത്തിയ ഇത് പിന്നെ പിന്നിലൊരു ഹിക്മത്തുണ്ട്. എന്തിനാണത്? അവന്റെ മുന്നിലല്ലാതെ നമ്മൾ ഒരിക്കലും താഴാതിരിക്കാൻ, അവന്റെ മുന്നിലല്ലാതെ നമ്മൾ താഴാതിരിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ താഴുന്നതിന് നമ്മൾ താഴ്ന്നു പോകും. അള്ളാഹുവിന്റെ മുന്നിൽ നീ എത്ര താഴുന്നോ അത്രയും നീ ഉയരും, റബ്ബിന്റെ മുന്നിൽ നീ എത്ര താഴുന്നോ അത്രയും നീ ഉയരും. റബ്ബിനുള്ള ഉബൂദിയ, അവന്റെ എത്ര വിനയമുള്ള, എത്ര ഒതുക്കമുള്ള, എത്ര അവന് മുന്നിൽ ഭക്തിയുള്ള അടിമയായോ നീ, അത്രയും അവൻ നിന്നെ ഉയർത്തും. കാരണം അള്ള എന്നെ പഠിച്ചെന്തിനാ? അവന്റെ അബുദാകാനാണ്, അവന് മുന്നിൽ മാത്രം താഴാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നു വർഗത്തെയും ഇൻസ് വർഗത്തെയും ഞാൻ പഠിച്ചത് എന്റെ അബിദുകളാകാനാണ്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകാൻ. അതിൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന ശിർക്ക് ചെയ്തോ ഇസ്ലാം അവൻ നരകത്തിൽ ശാശ്വതനായിത്തീരും. അതേസമയം അതല്ലാത്ത ചോദ്യങ്ങൾ ആളുകളോട് ചോദിക്കുന്നതിന് അവരുടെ മുന്നിൽ നമ്മൾ താഴുന്നു. ചില ചിലരോടൊഴികെ, എല്ലാവരും തമ്മിൽ എങ്ങനെയാണെന്ന് വിചാരിക്കരുത്, ഭാര്യയും ഭർത്താവും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ആവശ്യപ്പെടുക, മാതാപിതാക്കൾ മക്കളോട്, അവർ തിരിച്ച്, ഇതൊന്നും എന്തല്ല, ഈ പരിധിയിൽ പെടുന്ന മജ്മൂമായ ചോദ്യത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല, മജ്മൂമായ പാടില്ലാത്ത ചോദ്യങ്ങളുടെ പരിധിയിൽ, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന നല്ലതല്ലാത്ത ചോദ്യങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല ഇതൊന്നും തമ്മിൽ. കാരണം അതിന്റെ കാര്യം വേറെയാണ്, അതിന്റെ കാര്യം വേറെയാണ്. ഇപ്പൊ കൽപ്പനയുടെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവിടുത്തെ മജ്മൂ, അവിടുത്തെ പിൻപറ്റിയ സഹാബിമാരോട് പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്, വെള്ളം എടുത്തു വരാൻ, ഒതു കൊടുക്കാനുള്ള വെള്ളം എടുത്തു വരാൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് അവിടുത്തെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകുമ്പോൾ വെള്ളം കൊണ്ടുവരാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഒരു നേതാവ് അന്യായിയോട് ആവശ്യപ്പെടുന്നതാണ്, തമ്മിൽ വ്യത്യാസമുണ്ട്, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ അത് നല്ലതല്ല, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഫഖനല്ലാഹു ഇയ്യാക്കും. ഇത് മിസ്കീനുകളായ ആളുകൾ ജനങ്ങളോട് ചോദിക്കാത്തത് കൊണ്ട് അവരെ ചിലപ്പോൾ ആളുകൾ ധനികരെന്ന് വിചാരിച്ചേക്കും. അങ്ങനെയുള്ളവർ ഇനി ചോദിക്കുന്നവരായാലും സാധുക്കളായ ആളുകൾക്ക് നന്മ ചെയ്യാൻ അഹ്ലു സുന്നത്ത് കൽപ്പിക്കുന്നു. അപ്പൊ മിസ്കീന് കൊടുക്കുന്നവൻ എന്തായാലും ആർക്ക് കൊടുക്കും? ഫക്കീറിന് കൊടുക്കും. അല്ല, ചില സമയത്ത് ഫക്കീറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആരെ പറയും? മിസ്കീനെ പറയും. ഫക്കീറിനെ കൂടി ഉൾപ്പെടുത്തി മിസ്കീനെ പറയും. ഫക്കീർ എന്നത് അവന്റെ ദാരിദ്ര്യം ജനങ്ങൾക്ക് അറിയും, ചിലപ്പോൾ അവൻ ചോദിക്കും, അത് നല്ലതല്ലെങ്കിലും അവർ ചോദിക്കും. നമ്മളോട് ചോദിച്ചു വന്നാൽ നമ്മൾ കൊടുക്കുക, എന്നാൽ നമ്മൾ ചോദിക്കാതിരിക്കുക, യാചന പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിൽ കൊടുക്കുക. വല്ല ആരോഗ്യമുള്ള ഒരുത്തൻ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ ഇറക്കാൻ വരുന്നു, അങ്ങനെയുള്ളവർക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത്. യാചന പ്രോത്സാഹിപ്പിക്കലാണ്, മറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക, അധ്വാനിക്കാൻ പറയുക. അതേസമയം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ചിലപ്പോൾ ചെറുപ്പക്കാരനായിരിക്കും, എന്നാലും ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വയസ്സനാണ് ഇങ്ങനെ, അല്ലെങ്കിൽ സ്ത്രീകളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ യാചിച്ചു വരുന്നവർക്ക്, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക. അവരുടെ ചോദ്യം അനാവശ്യമാണോ? അവരും റബ്ബും തമ്മിലുള്ളതാണ് കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല തകസ്തുറൻ ഫഇന്നമാ യസ്അലു ജംറൻ, ആരാണോ തകസ്സുറിന് വേണ്ടി ചോദിക്കുന്നത്, ഉണ്ടായിട്ട് പിന്നെയും കൂട്ടാനാണ് അവൻ ചോദിക്കുന്നത്, കാരണം ഇറന്ന് ശീലിച്ചതാണ്, പിന്നെ അങ്ങനെ ജീവിക്കുള്ളൂ. നസ്അലുല്ലാഹു അലാഫി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം ചോദ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിച്ച് നാണം കെട്ടാൽ പിന്നെ ചോദിച്ചു തന്നെ ജീവിക്കുള്ളൂ. ഏതെങ്കിലും യാചകരെ കണ്ടിട്ടുണ്ടോ? യാചിച്ച് യാചിച്ച് ഇപ്പം വലിയ മുതലാളിയായി ഏതെങ്കിലും യാചകനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമില്ല. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവർ മരണം വരെ ഇതന്നെയാണ് അവരുടെ ജോലി. നഊദുബില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് അങ്ങനെ തകസ്സുറിന് വേണ്ടി ചോദിക്കുന്നവൻ തീയാണ് ചോദിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവൻ ഖിയാമത്ത് നാളിൽ വരും, വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ, അവന്റെ മുഖത്ത് ഒരിറ്റ് പോലും മാംസമില്ലാത്ത രൂപത്തിൽ വിരൂപനായിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് വരിക. വളരെ മോശമാണ്. ചോദിച്ചിട്ട് അവസാനം പിന്നെ ചോദിച്ചിട്ട് തന്നെയാണ് ജീവിക്കുക. പല യാചകരുടെയും കഥ കേട്ടിട്ടില്ലേ, അവരുടെ രഹസ്യ സങ്കേതങ്ങൾ, അവരുടെ പൈസ സൂക്ഷിച്ച ഇതൊക്കെ പൊളിച്ചപ്പോ സുബ്ഹാനല്ലാഹ് എത്രയോ ലക്ഷക്കണക്കിന് രൂപകൾ കണ്ടുകിട്ടിയ സംഭവങ്ങൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഈ ഒരടുത്ത പ്രദേശത്ത് ഇതുപോലത്തെ ഒരു യാചിച്ച് നടക്കുന്ന സ്ത്രീ, അവർ മരിച്ചിട്ട് അവസാനം അവർ വാങ്ങിക്കൂട്ടിയ നാണയങ്ങൾ എണ്ണാൻ പറ്റില്ല, എന്നിട്ട് എന്താക്കി, തൂക്കിട്ട് കൊടുത്തു, തൂക്കി അവസാനം ഒഴിവാക്കി. ഇങ്ങനെയുള്ള ആളുകൾ എന്നിട്ട് എന്താണ് മരിക്കുന്നവർ അത് എറിഞ്ഞിട്ട് തന്നെ ജീവിച്ചത്? ഇതൊക്കെ കൊണ്ടുപോയി ഇത് നന്നായോ, ജീവിതത്തിൽ അനുഭവിച്ചോ? ഇല്ല ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര ഹക്കാണ്. യഖൂലു ഇബ്നു ആദമ മാലി മാലി, ആദമിന്റെ പുത്രൻ മനുഷ്യൻ പറയും, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, എന്റെ പൈസ എന്റെ പൈസ. വമാ മാലുക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖ്ത ഫഅംദൈത. നിന്റെ സമ്പത്ത് എന്നാൽ മനുഷ്യ, നീ തിന്നു തീർത്തതും നീ ഉടുത്ത് ദ്രവിച്ചു പോയതും അല്ലെങ്കിൽ നീ സദഖ കൊടുത്തതും അല്ലാതെ മറ്റെന്താണ്? അതാണ് നിന്റേത്. നീ തിന്നോ അത് നിന്റേതായി, വേറെ ആയിരുന്നല്ല. നീ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി കൊടുത്തോ അതും നിന്റേതാണ്, അല്ലെങ്കിൽ നീ സദഖ കൊടുത്തോ അതും നിന്റേതാണ്. നിന്റെ നിന്റെ കണക്കിലാണ്, നിന്റെ കണക്ക് പുസ്തകത്തിലാണ് അത് വരവ് വെച്ചിട്ടുള്ളത്, അത് നിന്റേതാണ്. അതേസമയം സൂക്ഷിച്ച് നാളേക്ക് നാളേക്ക് എന്ന് പറഞ്ഞ് വെച്ചത് പലതും നമ്മുടേതല്ല. വെക്കൽ ജായിസാണ്, അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുണ്ട് അവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേക്കുള്ള നീക്കിയിരിപ്പ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുണ്ട്. നബിയുടെ സദഖ കൊണ്ട് അത് വേഗത്തിൽ തീർന്നു പോകുമായിരുന്നു, പക്ഷെ അത് നീക്കി വെക്കാം, ഒരാള് അവരുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാം, ശരി. പക്ഷേ അത് കൈകൊണ്ടും ശരീരം കൊണ്ടും ഉപയോഗിക്കുക, കൽബ് അതിലേക്ക് താലൂക്ക് ആവരുത്. മഹബുൽ ഖൈമ പറഞ്ഞു, ജാഹിദെന്നാൽ ജുഹുദെന്നാൽ, ഏയ് ജുഹുദുണ്ടല്ലോ ദുനിയാവിനുള്ള വിരക്തി, ജുഹുദെന്നാൽ കയ്യിൽ പൈസ ദുനിയാവില്ലാത്തവനല്ല, കൽബിൽ ദുനിയാവില്ലാത്തവനാണ്. ജുഹുദ് ജാഹിദാരാൻ, കയ്യിൽ ദുനിയാവില്ലാത്തവനല്ല കൽബിൽ ദുനിയാവില്ലാത്തവനാണ്. കാരണം കയ്യിൽ ദുനിയാവ് വേണ്ടുവോളം ഉണ്ടായിരുന്ന ജാഹിദുകളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, ആരാ? അള്ളാന്റെ നബിമാർ. അവരെക്കാൾ ദുനിയാവിനോട് വിരക്തിയുള്ള ആരാണുള്ളത്? അവരെ കടത്തി വെട്ടിയ ഒരു ജുഹുദോ അതാർക്കാണ്? ഒരിക്കലുമില്ല. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിനോട് ജുഹുദ് ഉണ്ടായിട്ടില്ലേ? ദുനിയാവിനോട് ജുഹുദ് ഉണ്ടായിരുന്നു. അള്ളാന്റെ നബിമാർക്ക് ജുഹുദ് ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ ജുഹുദ്? ജുഹുദ് എന്ന സൂഫിയുടെ ജുഹുദ് മാത്രമാണെന്നാണ് പലരും വിചാരിച്ചു നടക്കുന്നത്. കീറുകുപ്പായിട്ടാണ് എന്നാലേ ജുഹുദാവുള്ളൂ. അല്ല സഹോദര, അങ്ങനെയല്ല. മറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹു വിശാലത നൽകിയ വിശാലതയിൽ നിന്ന് ചെലവഴിക്കുക. വമൻ ഖുദ്ര അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, അള്ളാഹു കണക്കാക്കി കൊടുത്തവൻ അള്ളാഹു കൊടുത്തതിൽ നിന്ന് ചെലവാക്കട്ടെ എന്നാണ് സൂറത്തു തലാഖിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നല്ല പൈസയും സമ്പത്തും നൽകിയ ഒരാള് വളരെ നിലവാരം കുറഞ്ഞ ഭക്ഷണം കഴിക്കാനും, വളരെ നിലവാരം കുറഞ്ഞ വസ്ത്രം ധരിക്കാനും, വളരെ നിലവാരം കുറഞ്ഞ രൂപത്തിൽ ജീവിക്കാനും അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. അള്ളാഹു അയാൾക്ക് നൽകിയതിൽ നിന്ന് അമിതമാക്കാതെ അയാൾക്ക് ചെലവഴിക്കാം. സാധുക്കളെ മറക്കാതെ, അള്ളാഹുവിനെ മറക്കാതെ, പരലോകം മറക്കാതെ അയാൾക്ക് ചെലവഴിക്കാം. പക്ഷെ കൽബ് ദുനിയാവിന്റെ പിന്നാലെ പോകരുത്. കൽബ് ദുനിയാവിൽ നിന്ന് കഴുകി കളഞ്ഞവനാണ് ജാഹിദ്, അവനാണ് ജുഹുദുള്ളവനെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ പറയുകയുണ്ടായി. അത് ശരിയാണ്, അതാണ് ഹക്ക്. ഇങ്ങനെ പറഞ്ഞു വന്നത് സാധുക്കൾ അവരെ സഹായിക്കണം, ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കണം, നമ്മൾ ചോദിക്കാതിരിക്കുക. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്നും ചോദിക്കുക. അവന്റേതാണ് ആകാശവും ഭൂമിയും അതിലെ ഖജനാവുകളുമെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഗിന, അവന്റെ പടപ്പുകളിൽ നിന്ന് അവനോട് മാത്രം ചോദിക്കുന്ന, അവന്റെ പടപ്പുകളിൽ നിന്ന് അവരോട് ചോദിക്കാത്തവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മക്ഫീന ബിഹലാലിക عن حرامك وأغننا بفضلك عمن سواك والمساكين وابن السبيل أدوبوا وليا تركارنهم وليا تركارن أيال جل بأيال ناتيل بان كارن أنا كيلوم أيال جل ياتر كريل بودي موتيا كام أعنى لبرة سهاي كنام زكاة لندو بوليو أيالك أوعاشي كرنت أوعاشة موند فدار مثلي جل أيالك ورا ناتيل بوي بيدهشة تو بوي جل أيالك بودي موتون ندو بولا أول جل بأيال ناتيل بايشن داو شاودا أيال بودي موتى بوم أعنى أدوبوا ولا أيالك لا سهاي كان أهل السنة تكلب يكونوا والرفق بالمملوك അതുപോലെ മംലൂക്കിനോട് റിഫ്ക് ചെയ്യാനും. മംലൂക്ക് എന്നതിന്റെ വാക്കർത്ഥം നമ്മുടെ ഉടമസ്ഥതയ്ക്ക് കീഴിലുള്ളവർ എന്നാണ്. ഒന്നാമതായി ഇവിടെ ഉദ്ദേശിപ്പിക്കപ്പെടുന്നത് അടിമകളാണ് ഉദ്ദേശം. അവർക്ക് നന്മ ചെയ്യണം. എന്നാൽ ഈ പദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് നമ്മുടെ കീഴിലുള്ള മൃഗങ്ങളെ പോലെ, വളർത്തുമൃഗങ്ങളെപ്പോലെ, കാലികളെപ്പോലെയുള്ള അങ്ങനെയുള്ള ജന്തുക്കൾ, അവരും മംലൂക്കിന്റെ പരിധിയിൽ പെടും. എന്ന് പറഞ്ഞാൽ അവർക്ക് നന്മ ചെയ്യണം എന്ന വിഷയത്തിൽ അവരും ഉൾപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പൂച്ചയെ ദ്രോഹിച്ച പെണ്ണിന് ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷ കിട്ടിയ ഹദീസ് നമ്മൾ കേട്ടതുപോലെ. ഇങ്ങനെ ഇവർക്കെല്ലാം നന്മ ചെയ്യാൻ അഹ്ലു സുന്നത്ത് കൽപ്പിക്കുന്നു. അള്ളാഹു കൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കി, ഈ പറഞ്ഞവരൊക്കെ ബാക്കിയുള്ളവരെ പോലെ സൗകര്യത്തിലും സുഖത്തിലും ജീവിക്കുന്നവരല്ല. യതീമും മിസ്കീനും അതുപോലെ ആരാണ് ഇബ്നു സബീലും മംലൂക്കുമെല്ലാം മംലൂക്കിനോട് റിഫ്ക് കാണിക്കണം, അവരോട് സൗമ്യത കാണിക്കണം, സൗമ്യമായി പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അവരെ മംലൂക്കും നമ്മെ മാലിക്കുമാക്കിയത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നേരെ തിരിച്ചാക്കാൻ അവന് സാധിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇന്ന് മുകളിലുള്ള ആളുകളെ താഴെയാക്കാൻ റബ്ബിന് സാധിക്കും. അള്ളാഹുവിന് എന്ത് പ്രയാസം? എത്ര എത്ര പണക്കാരും വലിയ വലിയ കഴിവും സ്വാധീനവും ഒക്കെ ഉണ്ടായ ആളുകളാണ് ഇതൊന്നുമില്ലാതെ ദുനിയാവിലായിത്തീർന്നത്. പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കൂ, എത്ര എത്ര അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. കൺമുന്നിൽ, നമ്മളൊക്കെ കൺമുന്നിൽ തന്നെ എത്ര എത്ര അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒരാളും അവൻ അള്ളാഹു നൽകിയത് അഹങ്കരിക്കരുത്. അവൻ അത് ജനങ്ങളെ ദ്രോഹിക്കാൻ ഉള്ള കാരണമാക്കരുത്. വയന്നഹൂന അഹ്ലു സുന്നത്ത് വിലക്കുന്നു, അഹ്ലു സുന്നത്ത് ജനങ്ങളോട് വിലക്കുന്നു. അനിൽ ഫഖ്രി വൽ ഖുയലാഇ വൽ ബഗി വൽ ഇസ്തിതാലതി അലൽ ഖൽഖി ബിഹഖിൻ ഔ ബിഗൈരി ഹഖിൻ. എന്തൊക്കെയാണ് വിലക്കുന്നത്? ഒന്ന് അനിൽ ഫഖ്രി. ഫഖർ എന്താണ്? പൊങ്ങച്ചം. അത് നാവുകൊണ്ടാണ്, വായകൊണ്ട് ഇങ്ങനെ അവനവന്റെ ഫഖർ പറയുക എന്നത്. വൽ ഖുയലാഇ, ഖുയല എന്നത് അഹങ്കാരം, അത് ഫിഅലു കൊണ്ടാണ്. അയാളുടെ പ്രവൃത്തിയിൽ അയാളുടെ മുഖത്തും നടത്തത്തിലും ഒക്കെ അഹങ്കാരം കാണിക്കുക എന്നത്. നഊദു ബില്ലാ. വൽ ബഗി, ബഗി എന്നാൽ അതിക്രമം, ശത്രുതയോടെ അതിക്രമം കാണിക്കുക ജനങ്ങളോട്, അതാണ് ബഗി. അതും വിലക്കുന്നു. വൽ ഇസ്തിതാലതി അലൽ ഖൽഖി, പടപ്പുകളുടെ മേൽ ഇസ്തിതാല. ഇസ്തിതാല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇന്നേക്കാൾ വലുത്. പടപ്പുകളുടെ മുകളിൽ നമ്മൾ തറഫ് കാണിക്കുക, ഞാൻ നിന്നെക്കാളും വലുതാണ്, ഞാൻ നിന്നെക്കാളും പൈസ ഉള്ളവനാണ്, ഞാൻ നിന്നെക്കാൾ അറിവുള്ളവനാണ്, ഞാൻ നിന്നെക്കാളും സ്വാധീനമുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, പഠിപ്പുള്ളവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മേൽ ഇസ്തിതാലത്ത് കാണിക്കുക പാടില്ലാത്തതാണ്. ബിഹഖിനോ ബിഗൈരി ഹഖിൻ, അതിനവൻ അർഹത ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ശരിയാണ്, നിനക്ക് അറിവുണ്ട്, നിനക്ക് പൈസ ഉണ്ട്, നീ വിദ്യാഭ്യാസം ഉള്ളവനാണ്, കഴിവുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്, വലിയ വലിയ സാമർത്ഥ്യമുണ്ട്, മറ്റതൊക്കെ ഒന്നും അറിയാത്ത ആളുകൾ, എങ്കിലും ശരി, നിനക്ക് ഇസ്തിതാലത്ത് പാടില്ല. ഇസ്തിതാല, ഞാൻ അവരെക്കാൾ വലിയവനാണ് എന്ന് നീ നടിക്കാനോ പറയാനോ പാടില്ല. അത് തെറ്റായ കാര്യമാണ്. മറിച്ച് മുഅ്മിനുകൾ വിനയമുള്ളവരായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങൾ, ഇതെല്ലാം അഹ്ലു സുന്ന ജനങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ജനങ്ങളോടുള്ള ഇടപാടുകളിൽ നമ്മൾ നേരെയായാലേ ആളുകൾ നമ്മൾ പറയുന്ന ഹക്ക് സ്വീകരിക്കുള്ളൂ, സംശയമില്ല. ആളുകൾ പറയുന്ന വാക്ക് വിലക്കെടുക്കുകയില്ല. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവനങ്ങനെയല്ലേ എന്ന് ആളുകൾ ചോദിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് സ്വീകരിക്കാതിരിക്കാൻ അവർക്കത് ന്യായമല്ല. അള്ളാഹുവിൽ അവർക്ക് ന്യായമല്ല. കാരണം ഈ സൽസ്വഭാവങ്ങളുടെ എല്ലാം അതെല്ലാം പൂർത്തീകരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ് ഇത്. നമ്മൾ കൊണ്ടുവന്ന ദീനല്ല. അതുകൊണ്ട് ഒരാളുടെ മോശ സ്വഭാവവും തെറ്റ് സ്വീകരിക്കാൻ ഒരാൾക്ക് ന്യായമല്ല. അള്ളാഹിനോട് പറയാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ദീൻ പഠിപ്പിച്ച ആൾ വളരെ മോശക്കാരനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നിന്റെ ദീൻ സ്വീകരിക്കാത്ത റബ്ബെ എന്ന് പറയാൻ കഴിയില്ല. നിന്റെ കബറിൽ സഹോദര, നീ ഒറ്റക്കല്ലേ, നിന്റെ അമലല്ലേ അള്ളാഹു ചോദിക്കുള്ളൂ, ഒരാളുടെ അമലും അള്ളാഹു ചോദിക്കില്ല. ലഹമാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ആ പഴയ ഉമ്മത്തിന് അവർ ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത്, അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. അള്ളാഹു നിങ്ങളുടെ അമലിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് ജനങ്ങൾ ആര് ഏതാൾ എന്ത് സ്വഭാവക്കാരനാകട്ടെ, ആൾ എത്ര മോശക്കാരനാകട്ടെ, നമ്മുടെ നേതാവ് അവരല്ലോ, നമ്മുടെ നേതാവ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെന്താകട്ടെ, ചില ആളുകൾ അങ്ങനെയാണ്, ആ നിങ്ങളെന്ത് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവല്ല അയാൾ, അയാൾ അങ്ങനെയാണ്, നിങ്ങളെ ഒന്നിച്ചുള്ള ആളല്ല അയാൾ, അയാൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ ഹറാമുകൾക്ക് അവർ ന്യായമുണ്ടാക്കുന്നു. പിന്നെ പലിശ നിന്നാനും അതുപോലെ ഹറാമായത് സമ്പാദിക്കാനും മോശമായ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും അതുപോലെ ജമാഅത്തിനും നിസ്കാരത്തിനും പങ്കെടുക്കാതിരിക്കാനും പലപ്പോഴും ബിദഅത്തിനും അതിനൊക്കെ കൂടിക്കൊടുക്കാനൊക്കെ ന്യായം ചില ആളുകൾക്ക് എന്താ, ഈ പറയുന്ന നിങ്ങളെ കൂട്ടത്തിലല്ലേ അയാളുള്ളത് എന്ന് പറഞ്ഞ ഏതെങ്കിലും മോശക്കാരായ മോശം സ്വഭാവമുള്ള ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും, അയാള് തറ വലിയ താടിണ്ടായിട്ട് എന്താ ആള് തട്ടിപ്പുകാരനാ എന്ന് പറയും. സഹോദര ശരി, അയാളുടെ അമൽ അത് അയാൾക്കാണ്, നീ അതുകൊണ്ട് ഹക്ക് സ്വീകരിക്കാതിരിക്കരുത്. കാരണം ഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിന്നെ പഠിപ്പിച്ചത്. അള്ളാഹു നിന്നോട് അനീതി ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിന്നോട് അനീതി ചെയ്തിട്ടില്ല, ഈ ദീനാണ് നീ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഹക്കിന്റെ ആളുകൾ അവർ മനസ്സിലാക്കണം, അവരുടെ ഇത്തരം ദുഷ്പ്രവർത്തനം കാരണത്താൽ മറ്റുള്ളവർ ബലാലത്തിലായാൽ അതിന്റെ തെറ്റ് ഇവർക്കൂടി ഉള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ മറ്റൊരാളെ ബലാലത്തിലാക്കിയാൽ, വഴിമാർഗത്തിൽ വഴികേടിലാക്കിയാൽ, വഴികേടിലാക്കിയവന് കുറ്റമുണ്ടാവും, എന്നാൽ വഴികേടിലായവന്റെ കുറ്റൊട്ടും കുറയുകയുമില്ല. നന്മയും അങ്ങനെ തന്നെ, നന്മ പഠിപ്പിച്ചു കൊടുത്തവന് അതിന്റെ പ്രതിഫലമുണ്ട്, നന്മ ചെയ്തവൻ്റെത് ഇവൻ്റെത് പഠിച്ചിട്ട് ചെയ്തവൻ്റെത് ഒട്ടും കുറയാതെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളെ കൊണ്ട് എത്ര ആൾ ഹിദായത്തിലാകുന്നുണ്ട്. നമ്മളെ അറിവിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മളെ കൊണ്ട് ഹിദായത്തിലായ ആളുകൾ ചിലപ്പോൾ ഒരാളും ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആരെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ശുർക്കും ബിദഅത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ, പലപ്പോഴും നമുക്ക് ഒരാളും നമ്മുടെ അറിവിൽ ഉണ്ടാവുകയില്ല, പല ആളുകൾക്കും. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് ഒരാൾ ദലാലത്തിലായിപ്പോയാലോ, ഒരാൾ വഴികേടിലായിപ്പോയാലോ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ويأمرون بمعالي الأخلاق وينهون عن سفسافها ويأمرون أهل السنة ജനങ്ങളോട് കൽപ്പിക്കുന്നു بمعالي الأخلاق എല്ലാ ഉന്നതമായ സ്വഭാവഗുണങ്ങളും. ഉന്നതമായ സ്വഭാവഗുണങ്ങൾ എന്താ? സത്യസന്ധത പോലെ, അതുപോലെ സൽസ്വഭാവം പോലെ, മാന്യത പോലെ, ലജ്ജ പോലെ ഉള്ള നല്ല സ്വഭാവങ്ങൾ. وينهون അവർ വിലക്കുന്നു عن سفسافها നിലവാരമില്ലാത്ത സ്വഭാവങ്ങൾ, ചതി പോലെ, വഞ്ചന പോലെ, വാക്കുപാലിക്കാതിരിക്കുക, ജനങ്ങളെ പറ്റിക്കുക, അവരുടെ സ്വത്ത് അന്യായമായി എടുക്കുക, ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക പോലെയുള്ള നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ വിലക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണത്. വകുല്ലു മാ യഖൂലൂനഹു വയഫ്അലൂനഹു മിൻ ഹാദ ഔ ഗൈറിഹി ഫഇന്നമാ ഹും ഫീഹി മുത്തബിഊന ലിൽ കിതാബി വസ്സുന്ന وطريقهم هي دين الاسلام الذي بعث الله به محمدا صلى الله عليه وسلم. ഇവിടെ സഹോദരങ്ങളെ ശരിക്ക് ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് സ്വഭാവങ്ങളെ കുറിച്ച് രണ്ട് മൂന്ന് ദർശികളിലായി പറഞ്ഞു, ഇത് പാലിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ പാലിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കണം? അള്ളാഹുക്ക് വേണ്ടി. നമുക്ക് മര്യാദ നല്ല സ്വഭാവം എന്ന് പഠിപ്പിച്ചു തന്നത് അള്ളാഹു റസൂലാണ്. ഭക്ഷണം കഴിച്ച് അത് കയ്യിൽ വന്ന ഭക്ഷണത്തിന്റെ ബാക്കി അത് വിരലുകൾ വായിലേക്കിട്ട് അത് മുഴുവൻ നമ്മൾ കഴിക്കുക എന്നത് ആര് പഠിപ്പിച്ചതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. ഏതെങ്കിലും ഭൗതികവാദികൾ അല്ലെങ്കിൽ ദുനിയാവിന്റെ ആളുകൾക്ക് അതൊരു ഒരു എന്താണ് നിലവാരമില്ലാത്ത സ്വഭാവമായി തോന്നി, സഫ്സാഫുൽ അഖ്ലാഖിൽ അവന് തോന്നി, നമുക്ക് തോന്നുമോ? ഇല്ല, നമുക്കത് മആലുൽ അഖ്ലാഖിൽ പെട്ടതാണ്. കാരണം അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആർക്കെങ്കിലും തോന്നുന്നത് ആടി വളർത്തൽ അത് വൃത്തികേടല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നമുക്കങ്ങനെ തോന്നുകയില്ല, നമുക്കതാണ് സൗന്ദര്യമായി തോന്നുന്നത്. കാരണം നമുക്കത് പഠിപ്പിച്ചതാരാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആർക്കെങ്കിലും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നത് അത് ഒരു കുറച്ചിലായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചിലല്ല, നമുക്കത് ഇജ്ജത്താണ്. കാരണം നമ്മളതിൽ പിൻപറ്റുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹു അയച്ച ലോകരുടെ സയ്യിദായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമുക്കതിൽ അഭിമാനമാണുള്ളത്. എന്നതുപോലെ ഏത് സൽസ്വഭാവമാകട്ടെ, വക്കുല്ലുമായൂലൂനഹു അഹ്ലു സുന്നത്ത് പറയുന്നതെല്ലാം, വയഫഅലൂനഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം, മിൻഹാദ ഔ ഗൈരിഹി ഇപ്പറഞ്ഞ സൽസ്വഭാവങ്ങളും ഔ ഗൈരിഹി അതല്ലാത്തതുമെല്ലാം, ഫഇന്നമാഹും ഫീഹി അവരതിൽ ചെയ്യുന്നത് ഇത് മാത്രമാണ്, ഫഇന്നമാഹും ഫീഹി മുത്തബിഊന അവരതിൽ പിൻപറ്റുന്നത് ഇക്കാര്യത്തിലൊക്കെ അവർ പിൻപറ്റുന്നത് ലിൽ കിതാബി വസുന്ന കിതാബും സുന്നത്തും പിൻപറ്റിട്ട് മാത്രമാണ് അവരിത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ഒരു നിരീശ്വരവാദി അവൻ ജനങ്ങളോട് സൽസ്വഭാവം കാണിക്കുന്നത് പോലെയല്ല മുസ്ലിമാവൻ സൽസ്വഭാവം കാണിക്കുന്നത്. ഇവന്റെ സൽസ്വഭാവം അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കാനാണ്. മറ്റവന്റെ സൽസ്വഭാവം എന്തിനാണ്? ഒരു കാര്യമില്ല, വെറുതെ വെറും വേസ്റ്റാണത്. എന്തിനാണ് അവന് സൽസ്വഭാവം കാണിച്ചിട്ട് കാര്യം? യാതൊരു കാര്യമില്ല. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവനെന്നെ ഉത്തരമില്ല, കാരണം ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. എന്നാൽ മുസ്ലിം അങ്ങനെയല്ല, അവന്റെ ജീവിതം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇഖ്ലാസ് ഉണ്ടോ റാഹത്തായി, ഇഖ്ലാസ് ഉണ്ടോ റാഹ. കാരണം ഇഖ്ലാസ് കൊണ്ട് നമുക്ക് ഒരുപാട് റാഹത്ത് കിട്ടും. കാരണം എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയാണോ നീ ചെയ്തത്? ഉദാഹരണത്തിന് ഒരാൾ തന്റെ മക്കളെ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അയാൾ തന്റെ ഉത്തരവാദിത്വത്തിനൊന്നും വീഴ്ച വരുത്താതെ ദീനു പഠിപ്പിച്ചു, നന്നാക്കി വളർത്തി. ഇതിൽ ഏതെങ്കിലും ഒരു മകൻ കേടുവന്നു, നൗദുബില്ല, അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ, കേടുവന്നു പോയി, ഇൻഷാ അള്ളാഹ് അയാൾക്കതിന് പ്രയാസം ഉണ്ടാവും. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് അയാൾക്ക് ആശ്വസിക്കാം. ഏത് പ്രവർത്തിക്കാൻ തന്നെ നമ്മളൊരാളെ സഹായിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണ് സഹായിച്ചത്, അയാൾ നമ്മളെ നേരെ തിരിഞ്ഞ് ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നു, പ്രയാസപ്പെടണ്ട. എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്തത്. ലാൽ ഉരീദു മിൻകും ജസാഉ വലാ ശുക്കൂറ, നിങ്ങളുടെ നന്ദിയോ പ്രതിഫലമോ പ്രതീക്ഷിച്ചിട്ടില്ല. അത് റാഹത്ത് നൽകുന്ന കാര്യമാണ് ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നത്. വെറുതെ ആവൂല, ഒരു സംശയം വേണ്ട, റബ്ബിന് വേണ്ടിയാണ് ചെയ്തത്, വെറുതെ ആവുകയില്ല. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അതുപോലെ സബർ കൈക്കൊണ്ട ക്ഷമിച്ച ആളുകൾ, അള്ളാഹു പറയുന്ന മുഹ്സിനുകളുടെ അമൽ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത നന്മ ചെയ്ത ആളുകളുടെ പ്രവർത്തനം അള്ളാഹു വെറുതെ ആക്കുകയില്ല, അള്ളാഹു അതിന് പ്രതിഫലം നൽകും. വയ്യക്കു ഹസനതൻ യുദാഇഫഹ വയുതി മിൻ ലദുനഹു അജ്റൻ അലീമ, ഒരു നന്മയാണെങ്കിൽ അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയാക്കും, എന്നിട്ട് അതിന് പ്രതിഫലം നൽകും. അതുകൊണ്ട് ഇഖ്ലാസ് ഉള്ളവൻ പ്രയോജന ബുദ്ധിമുട്ടുണ്ടല്ലോ, അവൻ പ്രയാസപ്പെടണ്ട. വതരീഖുഹും ഹിയ അവരുടെ മാർഗം, അവരുടെ സൽസ്വഭാവം രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുള്ള ആളുകളുടെയോ സൽസ്വഭാവം പോലെയല്ല. വതരീഖുഹും ഹിയ അവരുടെ മാർഗം, അഹ്ലു സുന്നത്തിന്റെ മാർഗം, ദീനുൽ ഇസ്ലാം, ഇസ്ലാം ദീനാണ്. അല്ലദീ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അള്ളാഹു ഏതൊരു ദീനുൽ ഇസ്ലാമും കൊണ്ടായാണോ അയച്ചത്, ആ ദീനുൽ ഇസ്ലാമാണ് അഹ്ലു സുന്നത്തിന്റെ മാർഗം. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ സ്വഭാവവിശേഷണങ്ങളെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, ലാഹിൻ ലമ്മ അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഉമ്മത്തഹു സതഫ്തരിഖു അലാ 73 ഫിർഖ കുല്ലുഹ ഫിൻ നാർ ഇല്ലാ വാഹിദ വഹിയ സുന്നത്തു വൽ ജമാഅ صار المتمسكون بالاسلام المحض الخالص يعني شوبي هم اهل السنه والجماعه سردك لكن انال لما اخبر النبي صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ لما اخبر النبي صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞതിനാൽ ان امته അവിടുത്തെ ഉമ്മത്ത് ستفترق على 73 فرقه 73 വിഭാഗമായി പിരിയുമെന്നും كلها في النار അതെല്ലാം നരകത്തിലാണെന്നും الا واحده ഒരു കക്ഷിയൊഴികെ അവരാരാണ് വഹിയ സുന്നത്തു വൽ ജമാഅ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകളാണ് അവർ. നബി സല്ലല്ലാഹു പറഞ്ഞത് മാ അന അലൈഹി യൗമ വസാബി ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ അതിലാണ്, അതാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅ. അവരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന 73 ഈ പിരിന്റെ ഉമ്മത്തിലെ ഒരു കക്ഷി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞതിനാൽ സാറൽ മുതമസ്സിക്കൂന, മുറുകെ പിടിക്കുന്നവരായി തീർന്നു. എന്തിനു മുറുകെ പിടിക്കുന്നവരാണ്? ബിൽ ഇസ്ലാമി അൽ മഹ്ദി, ബിൽ ഇസ്ലാമിൽ മഹ്ദ്, ശരിയായ ഇസ്ലാമിൽ. അൽ ഖാലിസി അനി ശൗബി, അൽ ഖാലിസി അനി ശൗബി, പിന്നീടുണ്ടായ കലർപ്പ്, അതാണ് ശൗബ്. അതിൽ നിന്ന് മുക്തമായ, അതിൽ നിന്ന് ഖാലിസായ, ശരിയായ, കളങ്കമില്ലാത്ത ഇസ്ലാമിൽ മുറുകെ പിടിക്കുന്നവരാണോ ആരോ, അവരാകുന്നു ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അല്ലാതെ സുന്നത്തെ ജമാഅത്ത് എന്ന് പേരിട്ടത് കൊണ്ട് സുന്നത്തെ ജമാഅത്താവൂല. സുന്നത്തെ ജമാഅത്ത് എന്ന് പേരും എല്ലാ വിദഅത്തും കൊണ്ട് നടക്കുക. അവർ അഹ്ലു സുന്നത്തല്ല, കലർപ്പില്ലാത്ത ദീൻ മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലു സുന്ന. നമ്മുടെ നാട്ടിലെ എല്ലാ ഖുറാഫാത്തും ഷിർക്കും ബിദഅത്തും കൊണ്ടടക്കുന്ന കക്ഷി സുന്നത്തെ ജമാഅത്താണെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മൾ സുന്നത്തെ ജമാഅത്താണ്, നമ്മൾ സുന്നികളാണ് എന്ന് പറയുന്നു. തെറ്റാണത്, ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം സുന്നത്തിന്റെ ആളുകളെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അവിടുത്തെ ചെറിയ എവിടെ? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ. സഹാബത്തിന്റെ മാർഗത്തിൽ എവിടെ? അള്ളാഹു അല്ലാത്തവരോട് തേടലും മൗലിദും റാത്തീവും ഖുത്ബിയത്തും ഖബറുകൾ കെട്ടിപ്പൊക്കലും അവിടുത്തെ ഉറൂസും എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ച ദീനിൽ ഇല്ല. ആ പഴയ ദീൻ അത് മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറയുന്നു, വഫീഹിം, ഇതൊക്കെ സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കണം, ഷൈഖുൽ ഇസ്ലാം എത്ര കൃത്യമായ വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസവും അവരുടെ ഉറച്ച നിലപാടുകളൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇവര് ജനങ്ങളോട് വളരെ മോശക്കാരായിരിക്കും. ഷൈഖുൽ ഇസ്ലാം അത് പറയണോ? ഒരിക്കലും അങ്ങനെയല്ല, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ്. ഇവര് മുസ്ലിം ഉമ്മത്തിനോടൊരു ബന്ധമില്ലാത്ത ആളുകൾ, ഇവര് മാത്രം കുറച്ച് ആളുകൾ, അങ്ങനെ വിചാരിക്കും ചില ആളുകൾ. ഷൈഖുൽ ഇസ്ലാം പറഞ്ഞല്ല, ഇവര് മുസ്ലിമീങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. ഒരാൾക്ക് വേദനിക്കുമ്പോൾ എവിടെയെങ്കിലും ഉള്ളൊരു മുസ്ലിം വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കും, അതുപോലെ മുസ്ലിമീങ്ങൾക്ക് എവിടെ എന്ത് ഖൈറുണ്ടോ നമുക്ക് സന്തോഷമുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുസ്ലിമീങ്ങളുടെ ഒരു നാട്ടിൽ മഴ പെയ്തു എന്ന് കേട്ടാൽ എനിക്ക് സന്തോഷം തോന്നും, എന്റെ കാലുകളൊന്നും അവിടെ മേയുന്നില്ലെങ്കിലും. മുസ്ലിമീങ്ങളുടെ ഒരു ഭരണാധികാരി നീതി കാണിക്കുന്നു എന്ന് എനിക്ക് ഞാൻ കേട്ടാൽ എനിക്ക് സന്തോഷം തോന്നും, ഞാൻ അയാളടുത്ത് നീതി തേടി വിധി തേടി പോകുകയില്ലെങ്കിലും. എന്തുണ്ടാ അതെന്താണ്? മുസ്ലിമീങ്ങൾക്ക് എവിടെ ഉണ്ടാകുന്ന ഖൈറിലും അവർ സന്തോഷിക്കും, സമുദായത്തിനോട് അവർക്ക് സ്നേഹമുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരാണ് ആര്? അഹ്ലു സുന്ന. സലഫിയത്ത് അതാണ്, അല്ലാതെ സലഫിയത്ത് എന്ന ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കുറച്ച് മാത്രം കുറച്ച് ആളുകൾ, ഒരു താടി ചുക്കിയുള്ള ആളുകളോട് മാത്രം ഒരിക്കൽ സ്നേഹം ബന്ധവും, അങ്ങനെയൊന്നല്ല സഹോദരങ്ങളെ. ഒന്നൊരിക്കലും അങ്ങനെയല്ല. മുസ്ലിം ഉമ്മത്തിൽ ഏതൊരാളോടും സ്നേഹമുള്ളവരാണ് അഹ്ലു സുന്ന. അവരുടെ ഖുർആനിനോടും സുന്നത്തിനോടും ഉള്ള ഹക്കായ മാർഗത്തിനോടുള്ള അടുപ്പമനുസരിച്ച് അവരോട് അടുപ്പം കൂടും, അതിനോടുള്ള അകൽച്ച അനുസരിച്ച് അകൽച്ച ഉണ്ടാകും. അത് സ്വാഭാവികമല്ലേ? തമ്മാടികളോ തോതിവാസികളായ ആളുകളോട് ആണോ ജനങ്ങൾക്ക് അടുപ്പുണ്ടാവുക? അല്ലല്ലോ, നല്ല ആളുകളോടല്ലേ. അതുപോലെ അതേസമയം എല്ലാ മുസ്ലിമുകളോടും നമുക്ക് നസീഹത്തുണ്ട്, അവർ നന്നാവേണ്ടവരാണ്, അവർ നമ്മുടെ ഉമ്മത്താണ് എന്ന ബോധമുണ്ട്. ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഷൈഖുൽ ഇസ്ലാം ഇതിലൂടെ അകറ്റുന്നു, സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നോക്കൂ, ചില ആളുകൾ പറയാറുണ്ട് അഹ്ലു സുന്നത്തിന്റെ അല്ലാത്ത ആളുകൾ, ഇവര് ഒരു ഒരു വരണ്ട വിഭാഗമാണ്, ഇവരുടെ കൂട്ടത്തിൽ ആരില്ല? ഔലിയാക്കന്മാരില്ല. ഔലിയാക്കന്മാരൊക്കെ നമ്മളെ കൂട്ടത്തിലാണ്, നമ്മളെ കൂട്ടത്തിലുള്ളതാണ് ഔലിയാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ കഥ പടച്ചുവിടും. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ് കഥകൾ പടച്ചുവിടും. ആ സി എം അടവൂറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ, ഈ സി എം അടവൂറിനെ ബഹുമാനിച്ചിട്ട് എഴുതിയ പുസ്തകത്തിലാണുള്ളത് എന്ത്? റമദാനിൽ നോമ്പ് മുറിക്കും എന്ന് മാത്രമല്ല, വന്നവരെ മുറിപ്പിക്കും ചെയ്യും. നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആദ്യം ഒരു ദർശക്കം നടത്തി പോയ ആളായിരുന്നു, പിന്നീട് പുലി മൊയ്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടു, ഒരു പുലിത്തോല കിട്ട കിടക്കുന്ന ഒരാളായിരുന്നു. അയാളെ കണ്ടതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലായി, നമ്മൾ പറയാറുണ്ടല്ലോ ചിലപ്പോ ചില ആളുകളെ കുറിച്ച് എന്തോ കണ്ട് പേടിച്ചതാണ്, അതിനുശേഷമാണ് അങ്ങനെ ആയത്. ഇതേപോലെ സംഭവിച്ചാണെന്ന് നേർബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഇത് ദീനാണ് കാരണം ദൗലിയാക്കന്മാർക്ക് ഒരു മർത്തബയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദീൻ ബാധകമല്ല, നമുക്ക് ഉള്ള ദീൻ അവർക്ക് ബാധകമല്ല. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഷാഫിഈ മദ്ഹബിലെ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ ഫത്വുൽ ബാരിയിൽ പറഞ്ഞു, ഈ വിശ്വാസം കാഫിറാണ്. ഏത് വിശ്വാസം? മുഹമ്മദ് നബി പഠിപ്പിച്ച ദീൻ ഒരാൾക്ക് വാതകമല്ലാന്ന് വിശ്വസിച്ചാൽ, എനിക്ക് വാതകമാണെന്ന് നമ്മൾ വിശ്വസിച്ചു, വേറൊരുത്തന് വാതകമല്ലാന്ന് വിശ്വസിച്ചാൽ മതി, കാഫറായി പോവും. ഇബിൻ അബ്ദുല്ലാഹാബ് പറഞ്ഞുണ്ടാക്കിയതല്ല ഇത്, ഫത്വുൽ ബാരി എടുത്തു നോക്ക്, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ എവിടെയാ പറഞ്ഞത്. ഇവരിതിന് തെളിവെടുക്കാറുള്ളത് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ്, സൂറത്തുൽ കഹ്ഫിലെ കഥ. മൂസാ നബിയും ഖദർ നബിയും കൂടി, ഖദറെന്നും ഖിദറെന്നും വായനയുണ്ട്, യാത്ര പോയി ഒരു കുട്ടിയെ കഴുത്ത് പറിച്ചെടുത്ത് കൊന്നുകളഞ്ഞു ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു കപ്പലിൽ കയറാ, കപ്പലിന് കേടുണ്ടാക്കി, ഇങ്ങനെ ചിലതൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ഖദർ നബിയാണ്, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ട് ചെയ്തതാണ്. മൂസാ നബിയുടെ ശരിയാച്ചാകട്ടെ, ഖദറിന് വാദകല്ല, മൂസാ നബി ബനൂ ഇസ്രായേലിലേക്ക് മാത്രമുള്ള റസൂലാണ്. എന്നാൽ ഇതൊന്നും, ഈ വക ഒന്നും ഇനി നടക്കൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടെ ഈ ഇവിടെയുള്ള മുഴുവൻ ഇൻസിനും ജിന്നിനും, ജിന്നിനും മനുഷ്യനും മുഹമ്മദ് നബിയുടെ ശരിയത്ത് ബാധകമാണ്. ഈസാ നബി അവസാന കാലത്ത് ഇറങ്ങി വന്നാലും മുഹമ്മദ് നബിയുടെ ശരിയത്താണ് പിൻപറ്റുക. ഇഞ്ചിൽ അനുസരിച്ചിട്ടല്ല, ഖുർആൻ അനുസരിച്ചിട്ടാണ് വിധിക്കുക. എന്ന് പറഞ്ഞാൽ തൗറാത്തും ഇഞ്ചിലും ഖുർആൻ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം, ഉസൂലുകളിൽ വ്യത്യാസമില്ല, പക്ഷെ ചില നിയമങ്ങളിലും ശരിയത്തിന്റെ വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്, സംശയമല്ല. അപ്പൊ മുഹമ്മദ് നബി വന്നാൽ പിന്നെ ഒരാൾക്കും നബിയുടെ ദീൻ എനിക്ക് വാദകല്ല എന്ന് പറയാൻ പറ്റൂല. സൂഫികൾ പറയുന്ന എന്താ, തരീഖത്തുകാർ പരസ്യമായി പറയുന്നത് എന്താ, അത് നിങ്ങൾക്കാണ് ബാധകം, നമ്മൾ ഹഖീഖത്തിന്റെ ആളുകളാണ്, നിങ്ങൾ ശരിയത്തിന്റെ ആളുകൾ, നമ്മളെ ദീൻ വേറെ, നിങ്ങളെ ദീൻ വേറെ. അപ്പൊ നമ്മൾ ഔലിയ കള്ളു കുടിക്കുന്നുണ്ടാലും പാലാണെന്ന് വിചാരിച്ചോളണം, കള്ളല്ല. വേറെന്തെങ്കിലും തോന്നിവാസം ചെയ്യുന്നുണ്ടാലും അത് വേറെന്തെങ്കിലും വിചാരിച്ചോളണം. നിസ്കരിക്കുന്ന കണ്ടില്ലെങ്കിലും ഇയാൾക്ക് 40 അടിയുണ്ട്, 39 എണ്ണം വേറെ നാട്ടിലുണ്ട്, ഒന്ന് മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഇതാണ് കുഫർ. അത് പറയുന്നവൻ കാഫിറാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇബ്നു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന വാക്കല്ല, ഇബ്നു അബ്ദുൽ വഹാബ് ഒന്നും പുതുതായി കൊണ്ടുവന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വഫീഹി മുസ്സിദ്ദീഖൂൻ, ഈ അഹ്ലു സുന്നത്തിലാണ് ആരുള്ളത്, അസ്സിദ്ദീഖൂൻ, സിദ്ദീഖുകൾ. അള്ളാഹു നബിമാർക്ക് തൊട്ടുടനെ പറഞ്ഞവരാണ് സിദ്ദീഖുകൾ, സിദ്ദീഖുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ നേതാവ്, അങ്ങേയറ്റത്തെ സത്യസന്ധരാണ് അവർ. അവരുടെ ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലും വാക്കിലും പ്രവൃത്തിയിലും അവരുടെ ലക്ഷ്യം മക്സദ് അത് സത്യസന്ധമാണ്, കളവില്ല അതിൽ, വാക്ക് സത്യമാണ്, പ്രവൃത്തി ഹക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ഹക്ക് കേട്ടോ വേഗം സ്വീകരിക്കും, അങ്ങനെയുള്ളവർ അഹ്ലു സുന്നത്തിലുണ്ട്, അവരിലാണുള്ളത്. വശുഹദാഉ, ഷഹീദുകളും അവരിലാണ്. ഷഹീദ് എന്നാൽ അതിന് സാക്ഷി എന്നാണ് നേരെ വാക്കിനർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞത് പ്രധാനമായും രണ്ട് കൂട്ടരാണ് ഇവരിൽ ഉൾപ്പെടുക. ഒന്ന്, യുദ്ധത്തിൽ, ഇസ്ലാമിന്റെ യഥാർത്ഥ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ, അവരാണ് ഷഹീദുകൾ. ചില ആളുകൾ എവിടെയെങ്കിലും പോയി ചാവേറായി പൊട്ടിത്തെറിച്ചാൽ ഷഹീദായി എന്ന് വിചാരിക്കുന്നു, ഷഹീദല്ലായിട്ടുള്ളത്, അവൻ ബാത്തിലിനാണ് മരിച്ചിട്ടുള്ളത്, പിഴച്ച കക്ഷിയിലായിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ മരിച്ചിട്ടുള്ളത്. ഖാരിജി ചിന്താഗതിയുള്ള ഭീകര കക്ഷികളിലേക്ക് പോയി, അവർ വിളിക്കുന്ന അവരുടെ ഖിലാഫത്ത് ഉണ്ടെന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി, അവിടെ പോയി ആർദോ ബോംബ് കെട്ടി മരിച്ചാൽ അവന് ഷഹീദല്ല, ഒരിക്കലും ഷഹീദല്ല. ഇസ്ലാമിന്റെ യുദ്ധത്തിൽ, ഇസ്ലാമിന്റെ യുദ്ധം ഭരണാധികാരിക്ക് കീഴിൽ മാത്രമാണ്, അതിൽ കൊല്ലപ്പെട്ട, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് കൊല്ലപ്പെട്ട ആളാണ് ഷഹീദ്, ഒരഭിപ്രായം. അവർ ഷഹീദുകളാണ് സംശയമില്ല. രണ്ടാമതൊരു കൂട്ടർ ഷഹീദിൽ ഉൾപ്പെടും, അവരാരാണ്, പണ്ഡിതന്മാരാണ്. കാരണം അവർ ജനങ്ങൾക്കുള്ള സാക്ഷികളാണ്. മുഹമ്മദ് നബിയുടെ ദീൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് അവരാണ്. അവർ ജനങ്ങൾക്കെതിരിൽ സാക്ഷികളായിരിക്കും ഖിയാമത്തെ നാളിൽ. സ്വീകരിച്ചവനും സ്വീകരിച്ചവൻ അനുകൂലമായും, സ്വീകരിക്കാത്തവർക്കെതിരായും പഠിപ്പിച്ചു കൊടുത്തവർ സംശയമില്ല സാക്ഷികളാണ്. അവര് എതിര് ജനങ്ങൾക്ക് ഉള്ള സാക്ഷികളാണ് അവർ. അവരും ഷുഹദായിൽ ഉൾപ്പെടും, രക്തസാക്ഷികളും അതുപോലെ അഹ്ലുൽ ഇൽം, യഥാർത്ഥ പണ്ഡിതന്മാർ, അവരും ഉൾപ്പെടും. വസ്സാലിഹൂൻ, പിന്നെയോ സാലിഹുകൾ. സാലിഹുകൾ എന്നാൽ നേരത്തെ പറഞ്ഞ വസ്വൊക്കെ ഇവരൊക്കെ സാലിഹുകളിൽ പെട്ടു. സിദ്ദീഖുകളും ഷുഹദാക്കളും സാലിഹുകൾ തന്നെയാണ്. അതോടൊപ്പം അവർ ഇതൊന്നും ആയില്ലെങ്കിലും, രക്തസാക്ഷികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ആയില്ലെങ്കിൽ കൂടി സാലിഹുകളായ മനുഷ്യരുണ്ടാവും, നന്മകൾ ചെയ്ത് ജീവിക്കുന്ന, അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. അവർ അഹ്ലു സുന്നത്തിലാണ് ഉള്ളത്. വഫീഹിം അലാമുൽ ഹുദ വ മസാബിഹുദ്ദുജ, അവരിലാണ് ആരുള്ളത്, അലാമുൽ ഹുദ, സന്മാർഗത്തിന്റെ പർവ്വതങ്ങൾ, അലം എന്ന വാക്കിലെ ജമാണ് അലാം, അടയാളം എന്ന് അർത്ഥം പറയും. അലമിന് യഥാർത്ഥത്തിൽ ആ വാക്ക് വന്നിട്ടുള്ളത് പർവ്വതത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒരു പർവ്വതത്തിനാണ് അലം എന്ന് പറയുക. പക്ഷെ പർവ്വതങ്ങൾ മുമ്പ് അടയാളമായിരുന്നു, ദൂരെ നിന്ന് കാണുന്നത് കൊണ്ട് അത് അടയാളമാണ്. അതുകൊണ്ട് അടയാളത്തിന് പൊതുവെ അലം എന്ന് പറയും. കൊടിയുണ്ടല്ലോ പതാക, അതിന് അലം എന്ന് പറയും. അലം അവരാണ് സന്മാർഗത്തിന്റെ പർവ്വതങ്ങൾ, സന്മാർഗത്തിന്റെ അടയാളങ്ങൾ, ജനങ്ങൾക്ക് സന്മാർഗം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആളുകൾ. ദുജ എന്നാൽ ഇരുട്ട്, ഇരുട്ടിനാണ് ദുജ എന്ന് പറയുക. ഇരുട്ടിലെ വിളക്കുകൾ അവരാണ്. മിസ്ബാഹിന്റെ ബഹുവചനം മസാബിഹ്, ഇരുട്ടിലെ വിളക്കുകൾ. അങ്ങനെ അത് അറബിയിൽ പ്രശംസിക്കാൻ പറയുന്ന വാക്കുകളിൽ പെട്ടതാണ് ബദറുദ്ദുജ, മസാബിഹുദ്ദുജ എന്നൊക്കെ പറയും. ബദറുദ്ദുജ എന്താ? ഇരുട്ടിലെ പൂർണ്ണചന്ദ്രൻ. അവരിൽ അവരൊക്കെ അഹ്ലു സുന്നത്തിലുള്ളവരാണ്. ഉലുൽ മനാഖിബിൽ മഅ്സൂറ വൽ ഫദായിലിൽ മദ്കൂറ. ഉലു അൽ മനാഖിബിൽ മഅ്സൂറ, അസറായി വന്നിട്ടുള്ള മൻഖിബുകളുടെ ആളുകൾ എന്ന് പറഞ്ഞ മൻഖിബ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതകൾ. അൽ മഅ്സൂറ, നമുക്ക് തെളിവായി അഥവാ വ്യക്തമായ സനദോടെ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ള ശ്രേഷ്ഠതകളുടെ ആളുകളാണ്, ആളുകൾ അഹ്ലു സുന്നത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള, സ്ഥിരപ്പെട്ട ശ്രേഷ്ഠതയുള്ള ആളുകൾ അഹ്ലു സുന്നത്തിലാണ് ഉള്ളത്. വൽ ഫദായിലിൽ മദ്കൂറ, അറിയപ്പെട്ട ഫദായിൽ, ഫദായിൽ അത് തന്നെയാണ് ശ്രേഷ്ഠതകൾ, അതുള്ള ആളുകൾ. വഫീഹിം, അതുപോലെ അഹ്ലു സുന്നത്തിലാണുള്ളത് അൽ അബ്ദാലു, അബ്ദാൽ. അബ്ദാൽ എന്നാൽ ആ പേര് അവർക്ക് പറയാനുള്ള കാരണം, അവരിൽ ഒരാൾ മരിച്ചാൽ അതേപോലത്തെ ഒരാൾ അള്ളാഹു വീണ്ടും കൊണ്ടുവരും, നല്ല ആളുകൾ എന്നാണ് അർത്ഥം. അതുപോലെ ആ പേര് അവർക്ക് പറയപ്പെടാനുള്ള മറ്റൊരു കാരണമായി പറയുന്നത്, അവരവരുടെ മോശമായ അമലുകൾ അത് മാറ്റി അതിന് ബദലായി നല്ല അമലുകൾ കൊണ്ടുവന്ന ആളുകളാണ്. അല്ലാതെ ഖുറാഫികൾ പറയുന്ന പോലെയല്ല. അബ്ദാൽ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ ഈ 40 തടിയുള്ള ഐറ്റത്തിനാണ് എന്ത് പറയുന്നത്, അബ്ദാൽ എന്ന് പറയുന്നത് എന്നവർ പറയാറുണ്ട്. അങ്ങനല്ല, അത് ഇവരുടെ തോന്നിവാസങ്ങൾക്ക് ന്യായം കണ്ടെത്താൻ വേണ്ടി അവർ പറയുന്നതാണ്. അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു കൂട്ടർ മരിച്ചാൽ അള്ളാഹു അതുപോലത്തെ വേറെ കൂട്ടരെ കൊണ്ടുവരുന്ന നല്ല ആളുകളാണവർ. അതുപോലെ അവരുടെ മോശമായ അമലുകൾ അതിനു ബദലായി നല്ലത് കൊണ്ടുവരുന്ന, ജനങ്ങളെ മോശത്തരത്തിൽ നിന്ന് ബദലായി അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്നവർ. ഇങ്ങനെയൊക്കെയാണ് അബ്ദാലിന് വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവരിൽപ്പെട്ടവരാണ് അഇമ്മത്തുദ്ദീൻ, ഇദീനിന്റെ ഇമാമുമാർ. അല്ലദീന അജ്മഅൽ മുസ്ലിമൂൻ, എങ്ങനെയുള്ളവരാണവർ, അവരുടെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ യോജിച്ചിരിക്കുന്നു. അല ഹിദായത്തിഹിം വദിറായത്തിഹിം, അവർ സന്മാർഗത്തിന്റെ ആളുകളാണെന്നും അവർ ദിറായത്തുള്ള വിവരമുള്ള ആളുകളാണെന്നും. ആരെപ്പോലെ? സഹാബികളെപ്പോലെ, ചാബികളെപ്പോലെ, തബൂ ചാബികളെപ്പോലെ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെപ്പോലെ, അതുപോലെ മഹാന്മാരായ പല, ഇമാം ഔസാഇ, ഇമാം സുഫിയാൻ സൗരി പോലെയുള്ള ആളുകൾ, ശേഷം പിന്നീട് വന്ന മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ, അവരിൽപ്പെട്ടവർ തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി ദൈദിയ മഹാനായ ഇദ്ദേഹം. അപ്പോൾ മുസ്ലിമീങ്ങൾ ആരുടെ ഹിദായത്തിലും ദിറായത്തിലുമാണോ യോജിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ദീനിന്റെ അയിമ്മത്ത് അവരാരാ? അവർ ഖുറാഫിയല്ല, അവര് അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഈ ആളുകൾ പറയുന്ന ഇമാമിങ്ങളൊക്കെ ആരാ? നമ്മളെ ആളുകളാണ്. ബിദാഅത്തിന്റെ ആളുകൾ പറയുന്ന ഇമാമിങ്ങൾ നമ്മളെ ആളുകളാണ്. ഇമാമിങ്ങളൊക്കെ അവരെ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിച്ചവരാണെന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇമാമിങ്ങളെല്ലാം ഈ തൗഹീദും സുന്നത്തുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവർ ശിർക്കും ഖുറാഫാത്തും ബിദാഅത്തും ഒന്നും പഠിപ്പിച്ച ആളുകളല്ല. وهم الطائفة المنصورة التي قال فيهم النبي صلى الله عليه وسلم അവരാകുന്ന الطائفة المنصورة. നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, കുറെ തവണ ആ ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അതായത് 73 ഒരു കക്ഷി അവർക്കാണ് അൽഫിർഖത്തുൻ നാജിയ, الطائفة المنصورة എന്നൊക്കെ പറയുന്നത്. الطائفة المنصورة എന്നാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന, വിജയിക്കുന്ന കക്ഷി അവരാണ്. അല്ലത്തി ഖാല ഫീഹി മുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു കൂട്ടരെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തജാലു തായിഫത്തു മിൻ ഉമ്മതി ബാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും ഹത്താ തഖൂമ സാഅ. മുആവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മുആവിയത്തു ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്ത ഹദീസ്. ലാ തജാലു, ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും, തായിഫത്തു മിൻ ഉമ്മതി, ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം, ബാഹിരീന അലൽ ഹഖ്, ഹക്കിന്റെ മേലായിരിക്കും അവർ, സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരായിരിക്കും. ലയദുറുഹും, അവരെ ദ്രോഹിക്കാൻ സാധ്യമല്ല, മൻ ഖാലഫഹും അവരോട് എതിരിട്ടവർക്കോ വലാ മൻ ഖദലഹും അവരെ കൈവിട്ടവർക്കോ ഹത്താ തഖൂമ സാഅ ഖിയാമത്ത് നാൾ വരേക്കും അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉണ്ടാകും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരാണ് ത്വാഇഫത്തു അത്വാഇഫത്തു മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിജയിക്കുന്ന കക്ഷി. പക്ഷേ മനസ്സിലാക്കണം, വിജയം എന്നത് ഇബ്നു ഖയ്യിമ പറഞ്ഞതുപോലെ അദ്ദേഹം നൂനിയയിൽ കവിത പാടുകയുണ്ടായി, അത് ലഫ്ളിൽ ഓർമ്മയില്ല. അതായത് ഈ ത്വാഇഫത്ത് എന്നാൽ അവരാരാണ്? അൽ മൻസൂറൂൻ മുംതഹനൂൻ. അവർക്ക് എന്തുണ്ടാവും? നസറും ഉണ്ടാവും, ഇംതിഹാനും ഉണ്ടാവും, പരീക്ഷണവും അള്ളാഹുവിന്റെ സഹായവും. ആ നീ സഹോദര അന്താളിച്ചു പോകരുത്, അത് സുന്നത്തുർ റഹ്മാനി, റഹ്മാനായ റബ്ബിന്റെ നടപടിക്രമമാണ്. അള്ളാഹു എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? അള്ളാഹു അല്ലെങ്കിലും വിജയത്തിനപ്പോഴാണ് മധുരമുണ്ടാവുക, പരാജയം അതിന് മുന്നിലുണ്ടായാലാണ്, പ്രയാസവും ബുദ്ധിമുട്ടും അതിന് മുന്നിലുണ്ടായാലാണ്. എപ്പോഴും വിജയിച്ചാക്കും എന്ത് വിജയം, പിന്നെയും പിന്നെയും ജയിക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, എപ്പോഴും ജയിക്കണ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് ഓനത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. എപ്പോഴും തോക്കണ ഒരു കുട്ടി ഒരിക്കലും ജയിച്ചാലോ വലിയ സന്തോഷമായിരിക്കും അയാൾക്ക്. ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു വന്നത്. അഹ്ലു സുന്നത്ത് അവരെ അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു പരീക്ഷിക്കും എന്തിനാണ്? ചപ്പും ചവറൊക്കെ ഒഴിവായി പോകാനാണ്. കാരണം അപ്പോ ബുദ്ധി ഖാസിറൊക്കെ ചുരുങ്ങിയ ആളുകൾ, ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഇല്ലാത്ത, വിവരമില്ലാത്ത ആളുകൾ അപ്പം തന്നെ മടക്കി വെച്ച് പോയിക്കളയും. അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണ്, സത്യസന്ധൻ ആരാണ് എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. അത് അതിനുവേണ്ടി, അത് തിരിച്ചറിയപ്പെടാൻ അള്ളാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. തായിഫത്തു മൻസൂറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹു മരണം വരെ അതിലാവാൻ, അഹ്ലു സുന്നത്തിലായി മരിക്കാൻ നമുക്ക് എവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ദുആ ചെയ്തുകൊണ്ടാണ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. ഫനസ്അലുല്ലാഹൽ അലീം, അലീമായ അള്ളാഹുവിനോട്, അള്ളാഹു എല്ലാ അലീമിനേക്കാൾ അലീമാണ്, ഏറ്റവും മഹത്തരമുള്ളവനാണ്. അവന്റെ എല്ലാ സിഫത്തുകളും അവന്റെ ആളമത്ത് അവന്റെ മഹത്വം സൂചിപ്പിക്കുന്നു. അള്ളാഹിന്റെ മഹത്വത്തിനിടിവ് തട്ടുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മൾ പറയാനോ ചെയ്യാനോ പാടില്ല. അള്ളാഹു അലീമാണ്, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അവന്റെ എല്ലാ സിഫത്തുകളും അവന്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. ആ അലീമായ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു, അയ്യ ജാലന മിൻഹു, അവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ത്വാഇഫത്തുൽ മൻസൂറയിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അതിലായി പരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. വഅല്ല യുസീഗ ഖുലൂബന, അവൻ നമ്മുടെ ഹൃദയങ്ങൾ തെറ്റിച്ചു കളയരുതെന്ന്. ബഅദ ഇദ് ഹദാന, നമ്മെ ഹിദായത്തിലാക്കിയതിനു ശേഷം തെറ്റിച്ചു കളയരുതെന്നും നാം അവനോട് ചോദിക്കുന്നു. വയഹബ ലന, അവൻ നമുക്ക് അവന്റെ ഔദാര്യമായി അവന്റെ സമ്മാനമായി നൽകാനും. മിൻ ലദുൻഹു, അവനിൽ നിന്നുള്ള റഹ്മ, അവന്റെ കാരുണ്യം നൽകാനും അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു. ഇന്നഹു ഹുവൽ വഹാബ്, അവനാണ് ഏറ്റവും നന്നായി ഔദാര്യമായി സമ്മാനമായി നൽകുന്നവൻ. ഇത് സൂറത്തു ആലി ഇമ്രാനിലെ ആയത്തിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്ത, അതിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്ത ദുആണ്. മുഅ്മിനുകളുടെ ദുആ എന്താ? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വൽഹംദുലില്ലാഹി വഹ്ദഹ വസല്ല അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദ വആലിഹി വസഹ്ബിഹി വസല്ലം. ഹംദും സലാത്തും പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഈ കിതാബ് അവസാനിപ്പിച്ചു. അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട്, അവന്റെ നിഅമത്തൊന്നുകൊണ്ട് മാത്രം നമുക്കിത് വായിക്കാനും പൂർത്തിയാക്കാനും സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇത് മുഖേന നമ്മെ മരണം വരെ ഹിദായത്തിൽ നിലനിർത്തുകയും ഹിദായത്തിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ട് അള്ളാഹു ജനങ്ങൾക്ക് നാഫിയായ ഇൽം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. ان شاء الله അടുത്ത എന്താണ് നമ്മൾ പുതിയ ഏത് കിതാബാണെന്ന് ഇൻഷാല്ലാ നമ്മൾ വൈകാതെ അറിയിക്കും ഇൻഷാല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا. ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا
اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا طيبا. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، توفنا مسلمين وألحقنا بالصالحين وأدخلنا الجنة وأعدنا من النار، والله تعالى أعلم. وآخر دعوانا أن الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.